മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
നമസ്കാരം, ദ പവർ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഞാൻ ജയചന്ദ്രൻ, ഇലങ്കത്ത് സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, മലയാള മനോരമ, കൊല്ലം. അടുത്ത ദിവസം ശിവരാത്രിയാണ്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി. ശിവഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, പരമശിവന്റെ രാത്രിയാണത്. കേരളത്തിൽ ശിവരാത്രി ആഘോഷങ്ങളിൽ ആലുവ ശിവരാത്രി ഏറെ പ്രസിദ്ധം. ആലുവ ശിവരാത്രിക്ക് കണ്ട പരിചയം പോലും ഇല്ല എന്ന് അവിടെ തടിച്ചുകൂടുന്ന ആൾക്കൂട്ടത്തിൻ്റെ വലിപ്പത്തെ പരാമർശിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. അത്രയും ആൾക്കൂട്ടത്തെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന മറ്റൊരു സ്ഥലം KPCC ഓഫീസാണെന്ന് പറഞ്ഞാൽ അല്പം തമാശയാണ്. പക്ഷേ അതിശയോക്തി കുറവുമാണ്. ഭാരവാഹികൾ മാത്രം വന്നാൽ മതി KPCC ഓഫീസിൽ ഒരു പടയ്ക്കുള്ള ആളുണ്ടാവും. പലരും പരസ്പരം കണ്ടാൽ ആലുവ ശിവരാത്രിക്ക് കണ്ട പരിചയം പോലും കാണിക്കാറില്ലെന്ന് മാത്രം. ഭാരവാഹികളുടെ എണ്ണക്കൂടുതൽ കൊണ്ട് പേരെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഭാരവാഹിത്വം ആഗ്രഹിക്കുന്ന ആരെയും നിരാശപ്പെടുത്താത്ത പാർട്ടി. ഓരോ നേതാവിൻ്റെയും ഓരോ ഗ്രൂപ്പിൻ്റെയും പേരിൽ സ്ഥാനമാനങ്ങൾ വീതം വെച്ചെടുക്കുന്ന പാർട്ടി. അത്രയും ജനാധിപത്യമാണ് ഞങ്ങളുടെ പാർട്ടിയിലെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടും. CPMലോ മറ്റോ അങ്ങനെ കാണാൻ കഴിയുമോ എന്നും അവർ ചോദിക്കും. CPMൽ ഭാരവാഹിത്വങ്ങൾ മുകളിൽ തീരുമാനിക്കും, താഴെ അടിച്ചേൽപ്പിക്കുമെന്നും കോൺഗ്രസ്സുകാർ പറയാറുണ്ട്. ഇപ്പോൾ ഇത് പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും ചാനലിലുമൊക്കെ ഒരു വാർത്ത വന്നു. 77 KPCC സെക്രട്ടറിമാരുടെ പട്ടിക നേതൃത്വം അംഗീകരിച്ചു എന്നായിരുന്നു വാർത്ത. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്തെ സെക്രട്ടറിമാരെ മുഴുവൻ പേരെയും നിലനിർത്തിക്കൊണ്ടുള്ളതാണ് പട്ടിക. ഫലത്തിൽ കെ സുധാകരൻ്റെ കാലത്തും KPCC സെക്രട്ടറിമാരുടെ ജംബോ പട്ടിക പുറത്തുവന്നു. പട്ടിക വായിച്ചു നോക്കിയപ്പോൾ ഒരു കൗതുകം തോന്നി. ഇപ്പറയുന്ന 77 പേരും നിലവിൽ കോൺഗ്രസ്സിലുണ്ടോ, അതോ പാർട്ടി വിടുകയോ രാഷ്ട്രീയം മതിയാക്കുകയോ ചെയ്തോ? അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട്. KPCC സെക്രട്ടറിമാർ ഫലത്തിലില്ലാതായിട്ട് വർഷങ്ങളായി. പലരും സെക്രട്ടറി എന്ന പേര് വെച്ച് കൊണ്ട് തന്നെ നടന്നുവെന്ന് മാത്രം. ഈ ഗ്യാപ്പിനിടയിൽ ആരെങ്കിലും വിട്ടുപോവുകയോ മതിയാക്കുകയോ ചെയ്യുക സ്വാഭാവികം. ആ കൗതുകം തീർക്കാൻ KPCC ഓഫീസിലേക്കൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കാമെന്ന് കരുതി. അങ്ങനെ KPCC ഓഫീസിലേക്കൊന്ന് വിളിച്ചു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 77 KPCC സെക്രട്ടറിമാർ ഇപ്പോഴും സെക്രട്ടറിമാരായി ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദ്യം. 77 അത് 78 അവിടെ നിന്ന് മറുപടി. അതെങ്ങനെ എന്ന് അത്ഭുതം കൂറി. നേരത്തെ ചേർക്കാൻ വിട്ടുപോയ ഒരാളുടെ പേര് കൂടി ചേർത്ത് പട്ടിക 78 പേരുടേതാക്കിയെന്ന് വിശദീകരണം. ഔദ്യോഗികമായി പ്രസിദ്ധീകരണത്തിന് നൽകിയ പട്ടികയിൽ വീണ്ടും മാറ്റം വന്നിരിക്കുന്നു എത്രേ. 78 KPCC സെക്രട്ടറിമാർ കൂടി വന്നതോടെ KPCC ഭാരവാഹികളുടെ എണ്ണം ഏതാണ്ട് 150 KPCC പ്രസിഡന്റിന് പുറമെ 4 വൈസ് പ്രസിഡന്റുമാർ, ഒരു ട്രഷറർ, 23 ജനറൽ സെക്രട്ടറിമാർ, 78 സെക്രട്ടറിമാർ, 28 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിങ്ങനെയാണ് കണക്ക്. ഇതിനു പുറമെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, മുൻ KPCC പ്രസിഡന്റുമാർ എന്നിവർ എക്സിക്യൂട്ടീവിലെ സ്ഥിരം ക്ഷണിതാക്കൾ. ഇതിനു പുറമെയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, പാർട്ടി MPമാർ, MLA മാർ, AICC സെക്രട്ടറിമാർ, തൊട്ടുമുമ്പത്തെ DCC പ്രസിഡന്റുമാർ തുടങ്ങിയവരൊക്കെ പ്രത്യേക ക്ഷണിതാക്കളുമാണ്. ചുരുക്കത്തിൽ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടണമെങ്കിൽ പോലും മിനിമം ഒരു ഹോക്കി സ്റ്റേഡിയമെങ്കിലും വേണം എന്നർത്ഥം. KPCC ട്രഷററായിരുന്ന അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രൻ അന്തരിച്ച ഒഴിവിൽ ഒരു വർഷമായിട്ടും പകരമാളെ നിയമിക്കാൻ കഴിയാത്ത പാർട്ടിയുമാണ് കോൺഗ്രസ്. N. സുബ്രഹ്മണ്യൻ, മാത്യു കുഴൽനാടൻ MLA, M. ലിജു എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം സംഘടനാ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണന് ട്രഷററുടെ കൂടെ ചുമതല നൽകിയിരിക്കുകയാണ്. 78 KPCC സെക്രട്ടറിമാരുണ്ടെങ്കിലും ഇവരുടെ ജോലി എന്താണെന്ന് ആർക്കും വലിയ തിട്ടമൊന്നുമില്ല. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഇവർക്ക് പങ്കെടുക്കാനുമാകില്ല. ഒരു പദവി എന്ന പേരിൽ കൊണ്ടു നടക്കാമെന്ന് മാത്രം. KPCC എക്സിക്യൂട്ടീവിൻ്റെയും ഭാരവാഹികളുടെയും സ്ഥിതി ഇതാണെങ്കിൽ താഴോട്ടുള്ള ഘടകങ്ങളുടെ സ്ഥിതിയോ? 25,147 ബൂത്ത് കമ്മിറ്റികളുണ്ട്. അതിൽ 15 പേർ വീതമെങ്കിലും കുറഞ്ഞതുണ്ട്. 1,500 മണ്ഡലം കമ്മിറ്റികളുണ്ട്. 282 ബ്ലോക്ക് കമ്മിറ്റികളുണ്ട്. പിന്നെ 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും. ഭാരവാഹികളെ തട്ടി നടക്കാൻ വയ്യാത്ത പരുവമായിട്ടുണ്ടെങ്കിലും താഴെ തട്ടിൽ ഒരു സമരമോ പരിപാടിയോ നടക്കുമ്പോൾ ഇവരിൽ പലരെയും മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ലെന്നതാണ് സ്ഥിതി. കേരളം ഭരിക്കുന്ന CPMലെ സ്ഥിതി നോക്കൂ. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ ആകെയുള്ളത് 85 പേർ മാത്രമാണ്. ഓരോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും ഓരോ ചുമതലയും വീതിച്ച് നൽകിയിട്ടുണ്ട്. ഇവർക്കാർക്കും തിരക്കൊഴിഞ്ഞ നേരവുമില്ല. ദിവസം ഉറങ്ങാനെടുക്കുന്ന സമയം കഴിച്ച് ബാക്കി എല്ലാ നേരവും പാർട്ടി ഏൽപ്പിക്കുന്ന ഏതെങ്കിലും ജോലിയുമായി ഓടി നടക്കുകയായിരിക്കും അവർ. ഒന്നുകിൽ പാർട്ടി പരിപാടി, അല്ലെങ്കിൽ വർഗ ബഹുജന സംഘടനകളുടെ പരിപാടി. 30 കോടി എന്ന് പറയുന്നില്ലെങ്കിലും എണ്ണിയാലൊടുങ്ങാത്ത നേതാക്കളുള്ള കോൺഗ്രസ് പാർട്ടി കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ ഇനിയെങ്കിലും തയ്യാറായില്ലെങ്കിൽ അപകടകരമായ സ്ഥിതി അവരെ കാത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ജനങ്ങളുമായി ഏതാണ്ട് അറ്റുപോയ ബന്ധം പുനഃസ്ഥാപിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ കർമ്മപദ്ധതി വേണമെന്ന് പാർട്ടിയെ സ്നേഹിക്കുന്ന നേതാക്കളിൽ പലരും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് ആ വഴിക്ക് ചില ശ്രമങ്ങൾ കേരളത്തിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ അത് ഏറെ മുന്നോട്ട് പോയില്ല പോലും. KPCC ജനറൽ സെക്രട്ടറിമാർക്കും സെക്രട്ടറിമാർക്കും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുക്കുകയാണ് ആദ്യം വേണ്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പാർട്ടി നടത്തുന്ന പൊതുപരിപാടികളിൽ, സമരങ്ങളിൽ ഓരോ നേതാവും പ്രദേശത്തെ 10 പേരെ വീതമെങ്കിലും പങ്കെടുപ്പിക്കണം എന്നൊരു നിബന്ധന വെച്ചാൽ തന്നെ എല്ലാ സമരങ്ങൾക്കും കുറഞ്ഞത് 1000 പേരെങ്കിലും കാണും. 5ഓ 8ഓ നേതാക്കൾ പാർട്ടി കൊടിയും പിടിച്ച് 50ഓ 100ഓ മീറ്റർ നടന്ന് പ്രതിഷേധ പ്രകടനം നടത്തുന്ന പതിവ് അടിയന്തരമായി അവസാനിപ്പിക്കണം. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ജനക്കൂട്ടത്തെ അണിനിരത്താതെ ഒരു സമരവും കീഴ്ഘടകങ്ങൾ ഉൾപ്പെടെ നടത്തുന്നില്ലെന്ന് നേതൃത്വം ഉറപ്പാക്കണം. സമരങ്ങൾ പരിഹാസ്യമായ തലത്തിലേക്ക് താണുപോകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ടല്ലോ. 25,000-ലേറെ ബൂത്ത് കമ്മിറ്റികൾ നിലവിലുണ്ടെന്നാണല്ലോ കണക്ക്. ഈ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബൂത്തടിസ്ഥാനത്തിൽ എന്തൊക്കെ ജനസമ്പർക്ക പരിപാടികൾ നടത്തുന്നുണ്ട് എന്ന് നേതൃത്വം ആലോചിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കഴിഞ്ഞ 6-7 വർഷമായിട്ടും ബൂത്ത് കമ്മിറ്റി കൂടാത്ത സ്ഥലമുണ്ടായിരുന്നു പോലും. KPCC ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടുന്നവരെ അടിയന്തരമായി കുരുക്കി ഉണർത്തി ഫീൽഡിൽ സജീവമാക്കിയാണ് KPCC നേതൃത്വത്തിന് മുന്നിലുള്ള അടിയന്തര കടമയും വെല്ലുവിളിയും എന്ന് ഹൈക്കമാൻഡ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജീവൻ മരണ പോരാട്ടമാണ്. 2019-ലെ 19-ഓളം എത്തിയില്ലെങ്കിൽ നേതൃത്വം മറുപടി പറയേണ്ടി വരും. വല്ലാത്ത ചൂടുകാലമാണ്. ഖദറിലൽപ്പം വിയർപ്പ് പറ്റിയാലും സാരമില്ലെന്ന് വെക്കേണ്ട കാലവുമാണ്. ഖദറൽപ്പം ചുളുങ്ങിയാലും കാര്യമില്ലെന്ന് വെക്കേണ്ട കാലവുമാണ്. വിയർപ്പൊഴുക്കി പണിയെടുത്തില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭാവി കാര്യങ്ങൾ അത്ര ശോഭനമാകില്ലെന്ന് ഓർക്കേണ്ട കാലവുമാണ്. പാർട്ടി ഘടകങ്ങളും നേതാക്കളും എന്തുകൊണ്ട് അലസരായി പോകുന്നു എന്ന് ഗവേഷണം നടത്താനെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകുന്നതും നല്ലതാണ്. അടുത്തയാഴ്ച കാണും വരെ നമസ്കാരം.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.